യഹോവയുടെ രക്ഷ എന്ന തലക്കെട്ട് കൊടുക്കാവുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിൻ്റെ, അതായത് 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളിലെ രണ്ടാമത്തെ പിരിവിൻ്റെ അവസാനമാണ് ഈ 57-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അതായത് ഈ ഒടുവിലത്തെ ഭാഗത്തെ ആദ്യ പിരിവിൽ ദാസനിൽ കൂടിയുള്ള യഹോവയുടെ ആശ്വാസത്തെയാണ് നാം കണ്ടത്. 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ. രണ്ടാമത്തെ പിരിവിൽ 49 മുതൽ 57 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം കഷ്ടപ്പെടുന്ന ദാസനിൽ കൂടിയുള്ള യഹോവയുടെ രക്ഷ. തുടർന്ന് നാം കാണുന്നത് 58 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളിൽ കഷ്ടപ്പെടുന്ന ദാസനിൽ യഹോവയുടെ മഹത്വത്തെക്കുറിച്ചാണ്. കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭാരമനുഭവിക്കുന്ന ദാസനിൽ കൂടിയുള്ള രക്ഷ പ്രാപിക്കുവാൻ താഴ്മയോടുകൂടെ കടന്നു വരുന്നവർ നീതീകരിക്കപ്പെട്ടവനാകുന്നു എന്നാണ്. അതിനെ തള്ളിക്കളയുന്നവർ തങ്ങളുടെ തനതായ വഴിയിൽ ശിക്ഷാവിധിയിലേക്കാണ് മുന്നേറുന്നത്. യെശയ്യാപ്രവചനം 57-ാം അധ്യായം നമ്മെ ഒരു വഴിത്തിരിവിൽ കൊണ്ടെത്തിക്കുന്നു. ഇവിടെ ജീവനിലേക്കുള്ള ഒരു വഴിയുണ്ട് ഒരു വശത്ത്, മറുവശത്ത് നാശത്തിലേക്ക് പോകുന്ന വിശാലമായ വഴിയുമുണ്ട്. ഇതിൽ ഏത് വഴി തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഭാവി നിർണയിക്കപ്പെടുന്നത്. നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നമുക്ക് നോക്കാം. 57-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല, ഭക്തന്മാരും കഴിഞ്ഞുപോകുന്നു, നീതിമാൻ അനർത്ഥത്തിനു മുമ്പേ കഴിഞ്ഞുപോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. നീതിമാൻ നശിക്കുന്നു, മരണമാകുന്ന വാതിലിൽ കൂടി ദൈവത്തിന്റെ അനേക വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ വരുവാൻ പോകുന്ന പലവിധമായ പ്രയാസങ്ങളിൽ നിന്നും ദൈവം അവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. ലോകം ദിനംതോറും വഷളായിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ ഭാവി വളരെ മോശമാകാൻ പോകുന്നു. അതുകൊണ്ട് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക അടിക്കടി നമ്മിൽ വർദ്ധിക്കുന്നു. ഈ ആശങ്കകൾ തലമുറകൾ മാറുംതോറും കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുകയാണ്. 2-ാം വാക്യം, അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു, നേരായി നടക്കുന്നവരൊക്കെയും താൻ താന്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു. അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു, അവന് തന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടായിരിക്കും. നേരായി നടക്കുന്നവരൊക്കെയും താൻ തന്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. കിടക്കയിൽ കിടക്കുമ്പോഴാണ് അവന് മരണം സംഭവിക്കുന്നതെങ്കിൽ അവൻ മഹാപീഡനത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അവർക്ക് സമാധാനമുണ്ടായിരിക്കും. 3-ാം വാക്യം, ക്ഷുദ്രക്കാരത്തിയുടെ മക്കളെ, വ്യഭിചാരിയുടെയും വേശ്യയുടെയും സന്തതിയെ, ഇങ്ങോട്ട് അടുത്തു വരുവിൻ. ഇപ്പോൾ ദൈവം ദുഷ്ടന്മാരെ അഭിസംബോധന ചെയ്യുകയാണ്. അവരുടെ പാരമ്പര്യം പോലും വളരെ മോശമായതാണ്. അവരുടെ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ ആരും ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒന്നല്ല. 4-ാം വാക്യം, നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത്? ആരുടെ നേരെയാകുന്നു നിങ്ങൾ വായുപിളർന്ന് നാക്ക് നീട്ടുന്നത്? നിങ്ങൾ അതിക്രമക്കാരും വ്യാജസന്തതിയും അല്ലയോ? ദുഷ്ടന്മാർ നീതിമാന്മാരെ പീഡിപ്പിക്കുന്നു, ഇതുവരെയും ദൈവം അതിൽ ഇടപെട്ടില്ല. ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. നീതിമാന്മാർ ഇന്ന് ആക്രമിക്കപ്പെടുന്നതായി കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇത് ഒട്ടും നല്ല സമയമല്ല. നിരപരാധികളെ പീഡിപ്പിക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുകയാണ്. നീതിമാന്മാർ നിസ്സഹായരാകുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന സ്ഥിതിവിശേഷമാണ് നാം എല്ലായിടത്തും കാണുന്നത്. ഈ ആക്രമണ സംഭവങ്ങൾ കൂടുതൽ കഠിനമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും പ്രത്യേക മതത്തോടുള്ള വിരോധമല്ല. നീതിമാന്മാർ ദുരിതം അനുഭവിക്കുമ്പോൾ ദുഷ്ടന്മാർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് തോന്നും. 5-ാം വാക്യം, നിങ്ങൾ കരിവേലകങ്ങൾക്കരികത്തും ഓരോ പച്ചമരത്തിൻ കീഴിലും ജ്വലിച്ചു, പാറപ്പിളർപ്പുകൾക്ക് താഴെ തോടുവക്കത്ത് വെച്ച് കുഞ്ഞുങ്ങളെ അറുക്കുന്നുവല്ലോ. ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നവരാണ് അന്ത്യകാലത്ത് ദുഷ്ടന്മാർ. അവർ ധാർമ്മികമായി ഏറ്റവും അധപ്പതിച്ചവരും കൊലപാതകന്മാരുമായിരിക്കും. ഇക്കാലത്തും വ്യഭിചാരവും കൊലപാതകവും ഭയങ്കരമായ പാപങ്ങളിൽ രണ്ടെണ്ണമാണല്ലോ. അതോടൊപ്പം ദ്രവ്യാഗ്രഹിയും ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധന തന്നെയാകുന്നു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഇക്കാലത്തെ ദുഷ്ടന്മാരുടെ അവസ്ഥയും ഇത് തന്നെയാകുന്നു എന്ന് നമുക്കറിയാം. ഇനിയും ആറാം വാക്യം, തോട്ടിലെ മിനുസമുള്ള കല്ല് നിന്റെ പങ്ക്, അത് തന്നെ നിന്റെ ഓഹരി. അതിനല്ലോ നീ പാനീയബലി പകർന്ന് ഭോജനബലി അർപ്പിച്ചിരിക്കുന്നത്. ഈ വക കണ്ടിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുമോ? നോക്കുക, തോട്ടിലെ മിനുസമുള്ള കല്ലുകളെ പോലും അവർ ആരാധിക്കും. ഒരിക്കൽ മല്ലനെ എറിഞ്ഞു വീഴ്ത്താൻ ദാവീദ് ഉപയോഗിച്ചതായിരുന്നു അത്. എന്തിനേറെ പറയുന്നു, ജീവിക്കുന്ന സത്യദൈവത്തെ ഒഴിച്ച് സകലത്തിനെയും അവർ ആരാധിക്കും. ഏഴാം വാക്യം, പൊക്കവും ഉയരവുമുള്ള മലയിൽ നീ നിന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു, അവിടേക്ക് തന്നെ നീ ബലി കഴിപ്പാൻ കയറി ചെല്ലുന്നു. ഇപ്പോഴിതാ കുന്നുകളുടെ മുകളിൽ അധാർമിക പ്രവർത്തനങ്ങളുമായി വിഗ്രഹാരാധന അതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി പറയുന്നു. അന്ത്യനാളിലെ ഒരു ദൃശ്യമാണ് ഇതിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എട്ടാം വാക്യം, കതകിനും കട്ടിളയ്ക്കും പുറകിൽ നീ നിന്റെ അടയാളം വെച്ചു. നീ എന്നെ വിട്ടുചെന്ന് മറ്റുള്ളവർക്ക് നിന്നെ തന്നെ അനാവൃതയാക്കി കയറി നിന്റെ കിടക്ക വിസ്താരമായി അവരുമായി ഉടമ്പടി ചെയ്തു. അവരുടെ ശയനം കൊതിച്ചു, ആംഗ്യം നോക്കിക്കൊണ്ടിരുന്നു. എട്ടാം വാക്യമാണ് ഞാൻ വായിച്ചത്. മുൻകാലങ്ങളിൽ പാപം വളരെ രഹസ്യത്തിലാണ് അധികം പേരും ചെയ്തിരുന്നത്. എന്നാൽ ഇക്കാലത്ത് പാപം പരസ്യമായി, അതെ, വെളിയിൽ ചെയ്യുന്നതിന് മടിയില്ലാത്ത അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന ഒരു സമൂഹം ഉള്ളതുകൊണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് എങ്ങനെയും ചെയ്യുന്നതിന് ആർക്കും മടിയില്ല. ഇന്നത്തെ പോലെ പണ്ടും അധാർമിക പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്നൊരു പക്ഷേ താങ്കൾ ചോദിച്ചേക്കാം. അതെ, പണ്ടും ഇതുപോലെ തന്നെ പാപവും അധർമ്മ പ്രവൃത്തികളും ഉണ്ടായിരുന്നു. എന്നാൽ അത് രഹസ്യത്തിലായിരുന്നു കൂടുതലും. അന്ന് പാപത്തെക്കുറിച്ച് മനുഷ്യർക്ക് ലജ്ജയുണ്ടായിരുന്നു, അത് തെറ്റാണെന്ന ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും മറ്റും വളരെയേറെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. സാരമില്ല, ആയിക്കൊള്ളട്ടെ എന്നുള്ള ചിന്ത. ചില വർഷങ്ങൾക്ക് മുൻപ് ചെവിയിൽ പറയാൻ പോലും മടിച്ചിരുന്ന പാപപ്രവൃത്തികൾ ഇന്ന് പരസ്യമായി ചെയ്യുന്നു. നീല ചിത്രങ്ങളും അശ്ലീല ചിത്രങ്ങളും എത്രമാത്രമാകുന്നു ഇന്ന് പരസ്യമായി ലഭ്യമായിട്ടുള്ളത്. പാപം ജീവിതത്തിന്റെ ഒരു ശൈലിയായി തീർന്നിരിക്കുന്നു. എന്നിട്ട് മനുഷ്യനതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. വേശ്യകളെ ലൈംഗിക തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന് പരസ്യമായി സമൂഹത്തോട് വിളിച്ചു പറയാൻ ഇന്ന് ആർക്കും സങ്കോചമില്ല. അത് ന്യായമായ ആവശ്യമല്ലേ എന്നാണ് സമൂഹത്തിലെ അറിയപ്പെടുന്നവരിൽ തന്നെ പലരും ചോദിക്കുന്നത്. ധാർമ്മികമായി അയ്യോ കഷ്ടം എന്ന് പണ്ട് പറഞ്ഞതിനെ ഇന്ന് നിയമസാധുതയുള്ള അവകാശങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഉന്നതമായ ജീവിത മൂല്യങ്ങൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്മൂലം മാരാരോഗങ്ങളും വിപത്തുകളും സമൂഹത്തിൽ ഏറിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഇന്ന് കോതമ്പും കളയും ഒരുമിച്ച് തന്നെ വളരുകയാണ്. അതെ, ദൈവം ഇന്ന് മിണ്ടാതെ ഇരിക്കുകയാണെന്ന് തോന്നും. എന്നാൽ ഒരിക്കൽ ഇതൊക്കെയും താൻ വേർതിരിച്ച് ന്യായം വിധിക്കാൻ പോകുന്നു. സുഹൃത്തെ, നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഭാഗത്ത് മുഴുവനും നാം കാണുന്നത്. പതിനഞ്ചാം വാക്യം, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോട് കൂടെയും വസിക്കുന്നു. ദൈവം ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമാണ്. അവൻ നിത്യതയുടെ ദൈവമാണ്. അന്ത്യനാളുകളിൽ അവൻ തനിക്ക് സ്വന്തമായവരെ ആശ്വസിപ്പിക്കും. ശാശ്വതവാസിയായ ദൈവത്തിനു മുന്നിൽ മനുഷ്യൻ എത്ര ബലഹീനനാണ് എന്നോർക്കുക. മനുഷ്യന് ഭൂമിയിൽ അധിക നാൾ വസിക്കാനാവില്ല. ഏറിയാൽ 70, 80 വർഷങ്ങൾ മാത്രം. തന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു വലിയ ബാധ്യതത്വമുണ്ട്. തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ ദൈവം തന്നിൽ ആശ്രയം വെക്കുന്നവരെ കാത്തു സൂക്ഷിക്കും. ദൈവത്തിന് സ്വന്തമായവർക്ക് എത്ര വലിയ സുരക്ഷിതത്വമാണ്, എത്ര വലിയ സമാധാനമാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കൾ ഈ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനാണോ, സുരക്ഷിതയാണോ? ഈ വാക്യം നമ്മുടെ ഈ കാലഘട്ടവും കഴിഞ്ഞ് ഭാവിയിൽ വരാനിരിക്കുന്ന മഹാപീഡന കാലത്തേക്ക് ഉറ്റുനോക്കുകയാണ്. പതിനാറാം വാക്യം, ഞാൻ എന്നേക്കും വാദിക്കുകയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല. അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എൻ്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. അവൻ നിത്യനായ ദൈവമാണ്, എന്നാൽ അവൻ എന്നേക്കും പാപത്തോട് കോപിക്കുകയില്ല. അതായത് പാപത്തിന് എന്നും അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല, അവൻ പാപത്തെ തുടച്ചു നീക്കാൻ പോകുന്നു. പതിനേഴാം വാക്യം, അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്യം നിമിത്തം ഞാൻ കോപിച്ച് അവരെ അടിച്ചു, ഞാൻ കോപിച്ച് മുഖം മറച്ചു, എന്നാറെ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു. എന്തുകൊണ്ട് താൻ ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നു എന്ന് ദൈവം വിശദീകരിച്ച് പറയുകയാണ് ഇവിടെ. ദുഷ്ടന്മാർ അത്യാഗ്രഹികളാണ്, അവർ ദൈവത്തോടുള്ള ശത്രുതയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. വിശുദ്ധനായ ദൈവം ഒരിക്കൽ ശത്രുതയെ തന്നോടുള്ള ദുഷ്ടന്റെ മത്സരത്തെ ഇല്ലാതാക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അറിയാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഹൃദയത്തിൽ അഹങ്കാരവും ശത്രുതയുമുള്ള വ്യക്തികളെ ദൈവം നിശ്ചയമായും ശിക്ഷിക്കും. ഇന്ന് അല്പം അഭിവൃദ്ധിയും മറ്റും കണ്ടാൽ പോലും അത് താഴ്ചയിലേക്കുള്ള ഒരു വഴി മാത്രമാകുന്നു എന്ന് മറക്കരുത്. പതിനെട്ടാം വാക്യം, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. തങ്ങളുടെ ദുഷ്ടതയെയും ദുർമാർഗങ്ങളെയും വിട്ട് തിരിയുന്നവരെ താൻ സൗഖ്യമാക്കുകയും രക്ഷിക്കുകയും ചെയ്യുമെന്നത്ര ദൈവം പറയുന്നത്. നീതിമാന്മാരുടെ ദൈവം കൃപാലുവാണ്. പത്തൊൻപതാം വാക്യം, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കും എന്നും യഹോവ അരുളി ചെയ്യുന്നു. പാപിയുടെ ഹൃദയത്തോട് സമാധാനം പറയാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളിൽ സൗഖ്യവും സമാധാനവും പകരാൻ ദൈവം തയ്യാറാണ്. എന്നാൽ ജീവിതത്തിന്റെ സന്തോഷം എടുത്തു കളയുന്ന ഭാവിയെ ഇരുളടഞ്ഞതാക്കുന്ന താങ്കളുടെ പാപ വഴികളെ വിട്ടുതിരിയുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ എന്നത്ര ദൈവം നോക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ക്ഷണികമായ സന്തോഷം മാത്രം തരുന്ന താങ്കളുടെ ആ പ്രത്യേക പാപം അത് താങ്കളെ നശിപ്പിക്കാൻ മതിയായതാണെന്ന് മറക്കേണ്ട. അത് വിട്ടുതിരിഞ്ഞ് യേശുവിങ്കിലേക്ക് വന്നാൽ അവൻ താങ്കളെ സമാധാനത്തിൽ നിറയ്ക്കും. അടുത്ത വാക്യങ്ങളിൽ ദുഷ്ടന്മാരുടെ ഉപേക്ഷിക്കപ്പെട്ട ആ സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. യെശയ്യാ പ്രവചനം 48 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ പറയുന്നത് പോലെ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന ദൈവത്തിന്റെ ആ വാക്കുകളെയാണ് ഈ അധ്യായവും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഇത് വളരെ തെളിവായ ഒരു വസ്തുതയാണെന്നത്ര ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യജാതിയുടെ ചരിത്രം തന്നെ നിരന്തരമായ യുദ്ധത്തിന്റെയും പോരാട്ടത്തിന്റേതുമാണ്. ഇത് രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല വ്യക്തികളെ സംബന്ധിച്ചും ശരിയാണ്. നാം അതിനെ മത്സരം എന്ന് വിളിക്കുന്നെങ്കിൽ കൂടിയും ഇതൊരു പോരാട്ടം തന്നെയാണ്. വ്യാപാര ലോകത്തും സാമൂഹിക ലോകത്തും മതത്തിന്റെ ലോകത്തും നമുക്കത് കാണുവാൻ കഴിയും. അയൽവക്കത്തും പട്ടണങ്ങളിലും പല ഭവനങ്ങളിലും ഇങ്ങനെ എല്ലായിടത്തും മത്സരവും പോരാട്ടങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം പറയുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യഹൃദയങ്ങളിൽ സമാധാനം ഉണ്ടാക്കാൻ നമുക്കാവില്ല. ഇതുവരെയും ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. 20 വാക്യം ശ്രദ്ധിക്കൂ, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. തിരുവചനത്തിൽ ദുഷ്ടന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വ്യക്തമായ ചിത്രമായിരിക്കും ഇവിടെ നാം കാണുന്നത്. കലങ്ങി മറിയുന്ന കടൽ പോലെ ദുഷ്ടന് തന്റെ ദുഷ്ടവഴികളിൽ ഒരിക്കലും ശാന്തിയോ സമാധാനമോ കണ്ടെത്തുവാൻ കഴിയുകയില്ല. അതെ, പിടികൊടുക്കാതെ നടക്കുന്ന കുറ്റവാളിയെ പോലെ അവൻ സുരക്ഷിതത്വത്തിനും രക്ഷപ്പെടലിനും വേണ്ടി ഒളിച്ചു നടക്കുകയാണ്. കുറ്റമനസാക്ഷിയും നിയമവും വേട്ടയാടുമ്പോൾ അവൻ എങ്ങനെ സ്വസ്ഥതയും സമാധാനവും ലഭിക്കും? ഒരിക്കൽ അമേരിക്കയിലെ മിസിസിപ്പി എന്ന സ്ഥലത്തെ ജാക്സൺ പോലീസ് സ്റ്റേഷനിലേക്ക് 80 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ കയറി ചെന്നു. പരിക്ഷീണനായി കാണപ്പെട്ട ആ മനുഷ്യൻ പോലീസ് അധികാരിയോട് ഇങ്ങനെ പറഞ്ഞു, സർ, കഴിഞ്ഞ 50 വർഷമായി ഞാൻ എന്റെ മനസാക്ഷിയിൽ ഒരു കൊലപാതകം ഒളിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ മറ്റൊരാൾ ആ കുറ്റത്തിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആ കുറ്റം ഏറ്റുപറയുന്നു. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആ മനുഷ്യൻ നിരപരാധിയാണ്. കൊലപാതകം ചെയ്ത കുറ്റവാളി ഞാനാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്തായിരുന്നാലും എന്നോട് ഇപ്പോൾ ചെയ്ത് എന്നെ ശിക്ഷിച്ചാലും. എന്നാൽ നിയമത്തിന്റെ വെളിച്ചത്തിൽ ആ കുറ്റത്തിന്റെ പേരിൽ ഇയാളെ ശിക്ഷിക്കാൻ കഴിയില്ലെന്ന് അധികാരികൾ മനസ്സിലാക്കി. മറ്റൊരു വ്യക്തി അതിനുള്ള ശിക്ഷ ഏറ്റുകഴിഞ്ഞതിനാൽ, പിഴ അടച്ചതിനാൽ, ഇനിയും ആ കുറ്റത്തിന്റെ യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കുവാനോ അറസ്റ്റ് ചെയ്യുവാനോ നിയമമില്ല. എന്നാൽ ആ മനുഷ്യനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാകും. ഒരുപക്ഷെ അയാൾക്ക് ലഭിക്കാവുന്നതിലേക്കും ഏറ്റവും വലിയ ശിക്ഷ അയാൾക്ക് കിട്ടിയിരുന്നു. അതെ, കഴിഞ്ഞ 50 വർഷങ്ങളായി ഹൃദയത്തിൽ സമാധാനമോ സന്തോഷമോ ഇല്ലാതെ മനസാക്ഷിയുടെ കുത്തേറ്റ് അയാൾ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊട്ടും സഹിക്കാനാവാതെ വന്നപ്പോഴായിരുന്നു അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ മറ്റാരും തടഞ്ഞില്ലെങ്കിലും അവരുടെ മനസാക്ഷി തന്നെ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവന് കഴിയില്ല എന്ന് എത്ര വ്യക്തമാണ്. 21-ാം വാക്യത്തിൽ ദൈവം അത് തീർത്തു പറയുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തെ കൂടാതെ ഇന്ന് ലോകത്തിന് സമാധാനം ലഭ്യമാകുന്നു എങ്കിൽ അത് ദൈവവചനത്തിന് വിപരീതമായിരിക്കും, അത് യാഥാർത്ഥ്യമല്ല എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ നമുക്കൊരിക്കലും ദൈവവചനത്തിന് വിപരീതമായിരിക്കാൻ കഴിയില്ല. അതിൽ പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായി ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദുഷ്ടന്മാർക്ക്, അതെ, ദൈവത്തെ ആദരിക്കാത്തവർക്ക് ഒരിക്കലും ലോകത്ത് സമാധാനമുണ്ടാക്കാൻ കഴിയില്ല. അവർക്കൊരിക്കലും സമാധാനമുണ്ടാകിയില്ല. ഇന്നും അവർക്ക് സമാധാനമില്ല. ഇത് ദൈവത്തിന്റെ നിയമമാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം പോലെ ഇത് പ്രവർത്തിക്കുന്നു. മുകളിലേക്കൊരു കല്ല് വലിച്ചെറിഞ്ഞാൽ അത് താഴേക്ക് തന്നെ വീഴില്ലേ? അതുപോലെ താങ്കൾ ദുഷ്ടത പ്രവർത്തിക്കുന്നുവെങ്കിൽ ഓർക്കുക, കഷ്ടതയും വേദനയും കുറ്റബോധവുമായി അതിന്റെ മടങ്ങിവരവ് താങ്കളിലേക്ക് തന്നെയാണ്. പ്രിയ സുഹൃത്തെ, ആകാശം ഭൂമിക്കും മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ലംഘനങ്ങളും അകൃത്യങ്ങളും നമ്മിൽ നിന്നും അകറ്റി നമ്മെ ശുദ്ധീകരിക്കുവാൻ, തന്റെ മുറിവേറ്റ മനസാക്ഷിയെ സുഖപ്പെടുത്തുവാൻ, നിന്റെ ഹൃദയത്തിൽ സമാധാനം പകരാൻ ദൈവത്തിനും മനസ്സാണ്. താങ്കൾ അവങ്കിലേക്ക് കടന്നു വരുമോ? ഏത് ദുഷ്ടത പ്രവർത്തിച്ച വ്യക്തിയാണെങ്കിൽ പോലും എത്ര വലിയ പാപിയെന്ന് താങ്കളെ സ്വയവും സമൂഹവും മുദ്രയടിച്ചാൽ പോലും ദൈവത്തിങ്കിലേക്ക് വരുന്ന ഒരാളെ അംഗീകരിക്കാനും വിശുദ്ധനായി പ്രഖ്യാപിക്കുവാനും ദൈവം ഇന്നും ആഗ്രഹിക്കുന്നു. താങ്കളുടെ ജീവിതത്തെ അപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഞങ്ങളുടെ